2024 ജൂലൈ 4 വ്യാഴാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ഇവിടെ ഉദ്ഘാടനം, അവിടെ കേക്ക് മുറി. ശ്രീകുമാർ പള്ളിലേത്ത് എഴുതുന്നു, എന്തു കാര്യത്തിനായാലും നല്ലൊരു തുടക്കം വേണം. ചെയ്യാൻ പോകുന്ന കാര്യം എന്തെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ വിളംബരം ചെയ്യാനും അതിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഉറപ്പാക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഉദ്ഘാടനം. ഉദ്ഘാടന ചടങ്ങുകൾക്ക് പണ്ട് മുതലേ പലവിധ രീതികൾ നമ്മുടെ നാട്ടിൽ പിന്തുടരുന്നവരുണ്ട്. ചിലത് വിളക്ക് കൊളുത്തിയാവും, ചിലത് നാടമുറിച്ചാവും, ചിലത് അനാച്ഛാദനം വഴിയും. ഇതിനെല്ലാം പുറമെ പാട്ടുപാടിയും പ്രാർത്ഥന ചൊല്ലിയും ശംഖുമുഴക്കിയുമൊക്കെ ഉദ്ഘാടനത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നവരുമുണ്ട്. പക്ഷേ ഏത് കാര്യത്തിനും ഒരേ ഒരു ഉദ്ഘാടനം എന്നതാണ് പരമ്പരാഗതമായി നാം പിന്തുടരുന്ന രീതി. എന്നാൽ ഇതിന് അപവാദങ്ങളില്ലാതില്ല. ഒരേ പദ്ധതി തന്നെ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉദ്ഘാടനത്തിന് നടത്തിയതിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ സംസ്ഥാനത്ത് പല ജില്ലകളിലായി എടുത്തുകാട്ടാനുണ്ട്. ഉദ്ഘാടനം കഴിയുന്നതോടെ പദ്ധതി പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയുമാകും. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറയാൻ കാരണം ജൂലൈ 1 സംസ്ഥാനത്ത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. ഭൂമി തരംമാറ്റ അപേക്ഷ തീർപ്പാക്കലിന് താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തുന്ന സംവിധാനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചത്. വീണ്ടും ഒരു ഉദ്ഘാടനം കൂടി. വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യുവജന സംഘടനാ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ മുതൽ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിക്ക് മൈക്ക് ഹരമാണ്. സംസാരിക്കാൻ ഒരു മൈക്കും കേൾക്കാൻ മുന്നിലൊരു സദസ്സും ഉണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിച്ചതും പറയേണ്ടുന്നതും ഭാവിയെ ഉദ്ദേശിച്ചതും പറയേണ്ടി വരുന്നതുമായ എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ മാന്യനായ മന്ത്രിക്കുള്ളത്. ഇടയ്ക്ക് മൈക്കൊന്നു പണിമുടക്കിയാൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ മൈക്ക് ഓപ്പറേറ്ററോട് കടക്കപ്പുറത്ത് എന്നൊന്നും അദ്ദേഹം പറയാറില്ല. നല്ല മനോഹരമായ മലയാളത്തിൽ നല്ല ഒഴുക്കോടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. സംസ്ഥാനത്ത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ 2008 കൊണ്ടുവന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ചെറിയ ഭേദഗതി വരുത്തി നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്ത വസ്തുക്കളുടെ തരംമാറ്റം ക്രമപ്പെടുത്തി തീരുമാനിച്ചതോടെയാണ് തരംമാറ്റത്തിന് അപേക്ഷകളുടെ കുത്തൊഴുക്കായത്. 2.5 ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കാതെ RDO ഓഫീസുകളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയപ്പോൾ കേരള കോമതിയാണ് ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത്. അതോടെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. തരംമാറ്റ അപേക്ഷ തീർപ്പാക്കലിന് പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചും താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചും ആവശ്യമായ വാഹന സൗകര്യങ്ങൾ ഒരുക്കിയും തീർപ്പാക്കൽ യജ്ഞം ഊർജിതമാക്കി. 2022 ജനുവരി മുതൽ അപേക്ഷകൾ ഓൺലൈൻ സംവിധാനത്തിലുമാക്കി. കടലാസ് അപേക്ഷകൾ ഒരുവിധം തീർപ്പാക്കിയെങ്കിലും അപ്പോഴേക്കും ഓൺലൈൻ അപേക്ഷകൾ കുന്നുകൂടാൻ തുടങ്ങി. വീണ്ടും ഇത് സർക്കാരിന് തലവേദനയായപ്പോഴാണ് 27 RDO ഓഫീസുകൾക്ക് പുറമെ 44 ഡെപ്യൂട്ടി കളക്ടർമാർക്കു കൂടി തീർപ്പാക്കലിന് അധികാരം നൽകാനുള്ള ചട്ടഭേദഗതി സർക്കാർ കൊണ്ടുവന്നത്. സർക്കാരുമായി നല്ല ലോഹ്യത്തിലായതിനാൽ ഗവർണർ ഇത് ഒപ്പിടാതെ പിടിച്ചുവച്ചു. ഇടയ്ക്ക് ഗവർണർ ഒന്നയഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഒടുവിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒന്ന് മയപ്പെട്ടപ്പോഴാണ് മന്ത്രിക്കും വകുപ്പിനും ഒരു തോന്നലുണ്ടായത്, തീർപ്പാക്കൽ മേഖലാടിസ്ഥാനത്തിലാക്കി അതിനൊരു ഉദ്ഘാടനം നടത്തിയാലോ. അങ്ങനെ 2-3 കൊല്ലമായി മുടങ്ങിയും നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തിന് ഒരു ഉദ്ഘാടനം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ റവന്യൂ ഡിവിഷൻ ഓഫീസർ എന്ന നിർവചനത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നാൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ താഴെയല്ലാത്ത സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന ഭേദഗതി നിലവിൽ വന്ന സാഹചര്യത്തിൽ ജൂലൈ 1 മുതൽ 27 RDO സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരംമാറ്റ അപേക്ഷകൾ ഇനി മുതൽ 71 അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യും. ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാൻ 68 ജൂനിയർ സൂപ്രണ്ട് തസ്തികയും 181 ക്ലർക്ക് തസ്തികയും മുമ്പ് സൃഷ്ടിച്ചിരുന്നു. കൂടാതെ 123 സർവേയർമാരെ താൽക്കാലികമായി നിയമിക്കാനും 220 വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാനും ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ചെറിയൊരു ഉദ്ഘാടനം നടത്തുന്നത് തെറ്റില്ലല്ലോ. സമാപന ഉദ്ഘാടന സമ്മേളനങ്ങൾ. റവന്യൂ വകുപ്പിന്റെ മറ്റൊരു കലാപരിപാടിയാണ് ഡിജിറ്റൽ റീസർവേ. സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കൽ ലക്ഷ്യമിട്ട് ഡിജിറ്റൽ റീസർവേ ജോലികൾ തുടങ്ങിയത് 2022 നവംബർ 1. 200 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി 9 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതിന്റെ സന്തോഷം പങ്കുവെക്കാനും ഒരു ചടങ്ങ്. അവിടെയും ഉണ്ടായിരുന്നു മൈക്കും മന്ത്രിയും. കൂട്ടത്തിൽ സന്തോഷ സൂചകമായി ഒരു കേക്ക് മുറിക്കലും. സർവേ വിഭാഗം ജീവനക്കാരുടെ വിയർപ്പിന്റെ നേട്ടമാണിതെന്ന് സർവേ ഡയറക്ടറേറ്റിലെത്തിയ റവന്യൂ മന്ത്രി പുകഴ്ത്തിയതോടെ കേക്കിനൊപ്പം പാൽപായസം കൂടി നുണഞ്ഞ സന്തോഷമായി ജീവനക്കാർക്ക്. 2022 നവംബർ 1 ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുമ്പോൾ ഇന്നുള്ള പോലെ കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇന്ന് എല്ലാ സംവിധാനങ്ങളോടെ 400,000 ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. ആർക്കും പിഴുതുമാറ്റാനാവാത്ത അതിർത്തി തർക്കങ്ങൾക്കിടവരാത്ത ഡിജിറ്റൽ വേലികൾ തീർക്കുകയാണ് റവന്യൂ വകുപ്പ് ചെയ്തിരുന്നതെന്നായിരുന്നു മന്ത്രി രാജൻ അഭിമാനത്തോടെ പറഞ്ഞത്. 2024 കഴിയുന്നതോടെ ഡിജിറ്റൽ റീസർവേയുടെ 2ാം ഘട്ടം പൂർണ്ണമായും പൂർത്തീകരിക്കാനാവും. ഒരു പരിധിവരെ 3ാം ഘട്ടത്തിന്റെ പൂർത്തീകരണവും പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു. അപ്പോൾ വീണ്ടും 2 സമ്മേളനം കൂടി പ്രതീക്ഷിക്കാം. 2ാം ഘട്ടം പൂർത്തിയാക്കുന്നതിന്റെ സമാപന സമ്മേളനവും 3ാം ഘട്ടത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും. ഇവിടെയെല്ലാം മന്ത്രി രാജൻ തന്നെ പ്രസംഗിക്കേണ്ടി വരുമെന്നതാണ് സത്യം. എങ്കിലും അദ്ദേഹത്തിന് അതിനൊരു മടുപ്പുമില്ല. ഇതുകൂടി കേൾക്കണേ, ഒന്നും ചെയ്യാതെ തന്നെ ആവർത്തിച്ച് സ്ഥിരസ്ഥാപനവും ഉദ്ഘാടനവും ഒക്കെ പതിവാക്കിയിട്ടുള്ള ഇക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടു നടത്തുന്ന ഉദ്ഘാടന മാമാങ്കങ്ങളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം.